നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് ഗുജറാത്തിലെത്തും. സംസ്ഥാനത്തെ അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി 9 പ്രസിദ്ധീകരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രതൻ യു ഖേൽക്കർ. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയിലെ ഗുണഭോക്താക്കൾക്ക് മുദ്രവിലയിലും രജിസ്ട്രേഷൻ ഫീസിലും ഇളവ് നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഇന്ന് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ പരിപാടികളിൽ പങ്കെടുക്കും. ഐസിസി വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിലെ 2 ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് ഗുജറാത്തിലെത്തും. കവാഡിയയിലെ ഏകതാ നഗറിൽ 1,140 കോടി രൂപയുടെ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ അദ്ദേഹം നാടിന് സമർപ്പിക്കും. മ്യൂസിയം ഓഫ് റോയൽ കിങ്ഡംസ് ഓഫ് ഇന്ത്യ, സ്പോർട്സ് കോംപ്ലക്സ്, ശൂലപാണേശ്വർ ഘട്ടിന് സമീപം ബോട്ടുചെട്ടി വികസനം എന്നിവയുൾപ്പെടെ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തറക്കല്ലിടും. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മവാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന രാഷ്ട്രീയ ഏകതാ ദിവസ് ആഘോഷങ്ങളിൽ നാളെ പ്രധാനമന്ത്രി പങ്കെടുക്കും. ഇന്ത്യയുടെ കപ്പൽ ഗതാഗത, കപ്പൽ നിർമ്മാണ ശേഷി എന്നിവ ശക്തിപ്പെടുത്താൻ 220,000 കോടി രൂപയുടെ സംരംഭങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുംബൈയിൽ തുടക്കമിട്ടു. ഇന്നലെ ആഗോള മാരിടൈം സിഇഒ ഫോറത്തിലും കോൺക്ലേവിലും പ്രധാനമന്ത്രി പങ്കെടുത്തു. ഇന്ത്യയുടെ വളർച്ചയിൽ മാരിടൈം മേഖലയ്ക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. തുറമുഖ അടിസ്ഥാന മേഖലയിലും വ്യാപാരത്തിലും കഴിഞ്ഞ ദശകത്തിൽ വൻ പരിവർത്തനമുണ്ടായതായും പ്രധാനമന്ത്രി വിലയിരുത്തി. നരേന്ദ്രമോദി ഗവൺമെന്റ് കഴിഞ്ഞ മാസം 22 പ്രഖ്യാപിച്ച വരും തലമുറ GST പരിഷ്കരണം സമൂഹത്തിൽ എല്ലാവർക്കും ഗുണകരമായി മാറിക്കഴിഞ്ഞു. വസ്ത്രമേഖലയ്ക്കും തുകൽ, പാദരക്ഷ എന്നിവയ്ക്കും വരുത്തിയ GST ഇളവിനെക്കുറിച്ച് ഒരു റിപ്പോർട്ട്.
റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ, തുകൽ, പാദരക്ഷകൾ എന്നിവയുടെ നികുതി നിരക്ക് ഗവൺമെന്റ് 12% നിന്ന് 5% കുറച്ചു. 2,500 രൂപ വില വരുന്ന വസ്ത്രങ്ങൾക്കും പാദരക്ഷകൾക്കും ഇപ്പോൾ 5% മാത്രമാണ് GST. ഇതോടൊപ്പം ഷെമോ ലെതർ, കോമ്പോസിഷൻ ലെതർ, ലെതർ ഫൈബർ തുടങ്ങിയ തുകൽ ഉൽപ്പന്നങ്ങളുടെ നികുതിയും 5% കുറച്ചു. നികുതി നിരക്കിലെ ഗണ്യമായ കുറവ് ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് കൂടുതലായി വാങ്ങാൻ മാത്രമല്ല ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും ഇടവരുത്തി. നടപടി ഉൽപ്പാദന ചെലവ് കുറയ്ക്കുന്നതോടൊപ്പം ഉൽപ്പന്നങ്ങളുടെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുകയും കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷ. മധ്യവർഗത്തിനും കുറഞ്ഞ വരുമാനക്കാർക്കും ഇന്ത്യൻ വസ്ത്രങ്ങളും പാദരക്ഷകളും ഇതോടെ കുറഞ്ഞ വിലക്കുറവിൽ ലഭ്യമായി കഴിഞ്ഞു.
ഫെബ്രുവരി 9 സംസ്ഥാനത്തെ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രതൻ യു ഖേൽക്കർ ആകാശവാണിയോട് പറഞ്ഞു. തീവ്ര വോട്ടർ പട്ടിക പുതുക്കലിന്റെ നടപടിക്രമങ്ങളെക്കുറിച്ച് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളിരുത്തിയോട് സംസാരിക്കുകയായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ.
December 9 വരെയാണല്ലോ എന്യൂമറേഷൻ ഫോമുകൾ സ്വീകരിക്കുന്നത്. അപ്പോൾ അന്ന് വരെ ലഭിക്കുന്ന എല്ലാ എന്യൂമറേഷൻ ഫോമുകളിലെയും വിവരങ്ങൾ കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുമോ?
9 തിരിച്ചു കിട്ടിയിട്ടുള്ള എല്ലാ എന്യൂമറേഷൻ ഫോംസ് വെരിഫിക്കേഷൻ ചെയ്യാതെ തന്നെ അത് പ്രസിദ്ധീകരിക്കും. അതാണ് ഡ്രാഫ്റ്റ് ഇലക്ട്രൽ റൂൾ. അത് കഴിഞ്ഞിട്ട് 1 അതിന്റെ വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നടക്കും. അത് കഴിഞ്ഞിട്ട് ഇന്നൊരു മാസം അതിന്റെ ബാക്കി ശുദ്ധീകരണത്തിന്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ നടക്കും. സോ 2 അതിന്റെ വെരിഫിക്കേഷൻ നടക്കും. അത് കഴിഞ്ഞിട്ട് 9 ഫെബ്രുവരിയാണ് ഒരു ഫൈനൽ ഇലക്ട്രൽ റൂളുടെ പബ്ലിക്കേഷൻ നടക്കാൻ പോകുന്നത്.
രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുമായുള്ള യോഗം നടന്നല്ലോ, അതിലുണ്ടായിരുന്ന പ്രതികരണം എങ്ങനെയായിരുന്നു?
അവരുടെ കൺസേൺസ് നമ്മൾ അഡ്രസ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും മുമ്പോട്ട് പോകുമ്പോൾ അവരുടെ സഹായം സഹകരണം നമുക്ക് ഉണ്ടാവും. അതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. തീർച്ചയായിട്ടും അവരുടെ സഹായം ഉണ്ടാവും.
തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ വകുപ്പ് സെക്രട്ടറിമാരുടെയും പോലീസ് മേധാവിയുടെയും സഹായം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അഭ്യർത്ഥിച്ചു. ഇതിനാവശ്യമായ സൌകര്യങ്ങൾ ഒരുക്കാൻ ചീഫ് സെക്രട്ടറി സംസ്ഥാന പോലീസ് മേധാവിക്കും വകുപ്പ് സെക്രട്ടറിമാർക്കും നിർദ്ദേശം നൽകി. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കൾക്ക് വീടും സ്ഥലവും രജിസ്റ്റർ ചെയ്യുന്നതിന് മുദ്രവിലയിലും രജിസ്ട്രേഷൻ ഫീസിലും ഇളവ് നൽകാൻ ഇന്നലെ ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ചോ ഗവൺമെന്റ് ധനസഹായം ഉപയോഗിച്ചോ വീടോടുകൂടി വസ്തു വാങ്ങുന്നവർക്കാണ് ഇളവ് നൽകുന്നത്. മുദ്രവിലയിൽ പരമാവധി 120,000 രൂപ വരെയും രജിസ്ട്രേഷൻ ഫീസിനത്തിൽ പരമാവധി 30,000 രൂപ വരെയും ഇളവ് ലഭിക്കും. 3 ഇളവ് അനുവദിക്കുന്നത്. അങ്കമാലി നഗരസഭാ പരിധിയിലെ ഗുണഭോക്താക്കൾക്ക് പൂർണ്ണ ഇളവും നൽകും. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരം നൽകുന്ന അവധികളുടെ പട്ടികയിൽ പെസഹ വ്യാഴം കൂടി ഉൾപ്പെടുത്താനും യോഗം തീരുമാനിച്ചു. ആലപ്പുഴ ജില്ലയിലെ മാമ്പ്രക്കുന്നിൽ റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണത്തിന് 24 കോടിയിൽ പരം രൂപയുടെ ടെൻഡറും മന്ത്രിസഭ അംഗീകരിച്ചു. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഇന്ന് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ പരിപാടികളിൽ പങ്കെടുക്കും. കാസർഗോഡ് കേരള കേന്ദ്ര സർവകലാശാലയിൽ പുതിയ അക്കാദമിക് ബ്ലോക്കിന് അദ്ദേഹം തറക്കല്ലിടും. രാവിലെ 11:30 പെരിയ ക്യാമ്പസിലാണ് പരിപാടി. കണ്ണൂർ കൂടാളി പഴശ്ശിരാജ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പുതിയ കെട്ടിടവും ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും. അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് തിരുവനന്തപുരത്ത് 1 മരണം കൂടി. ചിറയൻകീഴ് അഴൂർ സ്വദേശിയായ 77-കാരിയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചത്. ഒരു മാസമായി ചികിത്സയിലായിരുന്നു. 10 ദിവസം മുൻപാണ് രക്തപരിശോധനയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. കാസർകോട് ജില്ലാ പഞ്ചായത്തിന്റെ വികസന സെമിനാർ രാവിലെ മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യും. കാസർകോട് ചെർക്കള ഐമാക്സ് ഓഡിറ്റോറിയത്തിലാണ് സെമിനാർ. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഒരു ജില്ലയിലും പ്രത്യേക ജാഗ്രതാ മുന്നറിയിപ്പില്ല. ഐസിസി വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിലെ രണ്ടാം സെമിയിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. നബി മുംബൈയിലെ ഡോക്ടർ ഡിവൈ പാട്ടീൽ സ്പോർട്സ് അക്കാദമി ഗ്രൌണ്ടിൽ ഉച്ചകഴിഞ്ഞ് 3:00 മത്സരം. ഇന്നത്തെ ജേതാക്കളായിരിക്കും ടൂർണമെന്റിലെ രണ്ടാം ഫൈനലിസ്റ്റുകൾ. ആകാശവാണി മത്സരത്തിന്റെ ദൃക്സാക്ഷി വിവരണം 2:30 ഇംഗ്ലീഷിലും ഹിന്ദിയിലും പ്രക്ഷേപണം ചെയ്യും. ഇന്നലെ ദക്ഷിണാഫ്രിക്ക ഇംഗ്ലണ്ടിനെ തകർത്ത് ആദ്യ ഫൈനലിസ്റ്റുകളായി. ഗോഹട്ടിയിലെ ബ്രസപ്പാട സ്റ്റേഡിയത്തിൽ 125 റൺസിനാണ് അവർ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചത്. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ കോഴിക്കോട്ട് കാലിക്കറ്റ് എഫ് സി കണ്ണൂർ വാരിയേഴ്സ് എഫ് സി മത്സരം ഇരു ടീമുകളും ഓരോ ഗോളടിച്ച് സമനിലയിൽ പിരിഞ്ഞു. 4-ാം റൌണ്ടിലെ അവസാന മത്സരത്തിൽ നാളെ ഫോഴ്സ കൊച്ചി എഫ് സി തൃശൂർ മാജിക് എഫ് സിയെ നേരിടും. എറണാകുളം മഹാരാജാസ് കോളേജ് സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. വിഷൻ 2031 ഭാഗമായി തുറമുഖ വകുപ്പിന്റെ സംസ്ഥാനതല സെമിനാർ രാവിലെ കണ്ണൂർ അഴീക്കൽ തുറമുഖ പരിസരത്ത് നടത്തും. മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷനായിരിക്കും. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
7 സെഷനുകളിലായാണ് സെമിനാർ നടക്കുക. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിലെ പുത്തൻ സാധ്യതകളും മറ്റ് നോൺ മേജർ തുറമുഖ വികസനവും സെമിനാറിൽ ചർച്ച ചെയ്യും. മാരിടൈം ടൂറിസവും മാരിടൈം വിദ്യാഭ്യാസവും കൂടാതെ ഉൾനാടൻ യന്ത്രവൽകൃത യാനങ്ങളും കൊച്ചി വിഴിഞ്ഞം തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ചുള്ള സമുദ്രാധിഷ്ഠിത വികസനവും ചരക്ക് ഗതാഗതവും ചർച്ചാ വിഷയമാകും. മലബാർ ഇന്റർനാഷണൽ പോർട്ട് വികസന കുതിപ്പിന്റെ പുതു അധ്യായം, സമുദ്ര ഉൾനാടൻ ജലഗതാഗതം ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ചരക്ക് നീക്കം, തുറമുഖാധിഷ്ഠിത വ്യവസായവും ലോജിസ്റ്റിക്സും, തുറമുഖ വികസനം വ്യവസായ വാണിജ്യ മേഖലയുടെ ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും എന്നിവയും സെമിനാറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
താമരശ്ശേരി കട്ടിപ്പാറ ഫ്രഷ് കട്ട് അറവുമാലിന്യ സംസ്കരണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട സംഘർഷത്തിൽ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തി നടപടിയെടുക്കാൻ കോഴിക്കോട് ജില്ലാ കളക്ടർ സുനിൽകുമാർ സിംഗ് പോലീസിന് നിർദ്ദേശം നൽകി. അനാവശ്യ ഇടപെടലുകളും റെയ്ഡും ഒഴിവാക്കണമെന്നും അദ്ദേഹം പോലീസിനോട് ആവശ്യപ്പെട്ടു. ഇന്നലെ ചേർന്ന സർവകക്ഷി യോഗത്തിലാണ് കളക്ടറുടെ നിർദ്ദേശം. പ്ലാന്റിലെ ദുർഗന്ധത്തിന് കാരണം കണ്ടെത്തി പരിഹരിക്കും. പ്രവർത്തനത്തിൽ നിയമലംഘനം കണ്ടെത്തിയാൽ പ്ലാന്റ് അടച്ചിടുമെന്നും കളക്ടർ അറിയിച്ചു. പാലക്കാട് ജില്ലയിലെ ബാങ്കുകളിൽ അവകാശികളില്ലാതെ ശേഷിക്കുന്നത് 127 കോടിയോളം രൂപയുടെ നിക്ഷേപമാണ്. അവകാശികളെ കണ്ടെത്തി ഇത്തരം നിക്ഷേപങ്ങൾ തിരിച്ചു നൽകാൻ നിങ്ങളുടെ പണം നിങ്ങളുടെ അവകാശം എന്ന പേരിൽ രാജ്യവ്യാപകമായി സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ ഭാഗമായി 3 നവംബർ പാലക്കാട് പ്രത്യേക ക്യാമ്പ് നടത്തും. ഫേസൽ അലിമുത്തിന്റെ റിപ്പോർട്ട്.
ജില്ലയിൽ 5.76 ലക്ഷം അക്കൌണ്ടുകളിലായാണ് അവകാശികളില്ലാത്ത 126.54 കോടി രൂപയുടെ നിക്ഷേപം ഉള്ളത്. 10 വർഷത്തിലേറെയായി ഒരു ഇടപാട് പോലും നടക്കാത്ത അക്കൌണ്ടുകളാണ് അവകാശികളില്ലാത്ത അക്കൌണ്ടായി പരിഗണിക്കുക. ലീഡ് ബാങ്കിന്റെ നേതൃത്വത്തിൽ എല്ലാ ബാങ്കുകളുടെയും സഹകരണത്തോടെയാണ് ജില്ലാതല ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. നിക്ഷേപത്തിന്റെ അവകാശികളാണെന്ന് തെളിയിക്കുന്ന രേഖകളുമായി ക്യാമ്പിലെത്തുന്നവർക്ക് പണം തിരികെ ലഭിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കും. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടക്കുന്ന ക്യാമ്പിൽ ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനി, മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ, പെൻഷൻ ഫണ്ടുകൾ, ഫിനാൻഷ്യൽ ലിറ്ററസി സെന്ററുകൾ എന്നിവയുടെ സഹായ കൌണ്ടറുകളും ഉണ്ടാവും.
മികച്ച കവിതാ സമാഹാരത്തിന് തളി മഹാക്ഷേത്രവും രേവതി പട്ടത്താന സമിതിയും നൽകുന്ന കൃഷ്ണഗീതി പുരസ്കാരത്തിന് കാവാലം ശശികുമാർ അർഹനായി. നഗരവൃക്ഷത്തിലെ കുയിൽ എന്ന കവിതാ സമാഹാരമാണ് അവാർഡിന് അർഹമായത്. കേരള ക്ഷേത്രകല അക്കാദമിയുടെ 2023-24 പുരസ്കാരങ്ങൾ ഉച്ചയ്ക്ക് കണ്ണൂരിൽ വിതരണം ചെയ്യും. മാടായി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ മന്ത്രി വി എൻ വാസവൻ 52 കലാകാരന്മാരെ പുരസ്കാരം നൽകി ആദരിക്കും. വയനാട് അമ്പലവയൽ ചുള്ളിയോട് റോഡിൽ ഇന്നലെ രാത്രി നിയന്ത്രണം വിട്ട ബൈക്ക് വൈദ്യുതി പോസ്റ്റിലിടിച്ച് 2 പേർ മരിച്ചു. കോലമറ്റ സ്വദേശികളായ സുധീഷ്, സുമേഷ് എന്നിവരാണ് മരിച്ചത്. കുറ്റിക്കാട്ടൂരിൽ വൈദ്യുതി തൂണിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച മുഹമ്മദ് റിജാസിന്റെ കുടുംബത്തിന് മുഴുവൻ നഷ്ടപരിഹാര തുകയും ലഭ്യമാക്കുമെന്ന് ന്യൂനപക്ഷ കമ്മീഷൻ അംഗം പി റോസ അറിയിച്ചു. നിലവിൽ 5 ലക്ഷം രൂപയാണ് കുടുംബത്തിന് ലഭിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് ഗുജറാത്തിലെത്തും. സംസ്ഥാനത്തെ അന്തിമ വോട്ടർ പട്ടിക 9 ഫെബ്രുവരി പ്രസിദ്ധീകരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയിലെ ഗുണഭോക്താക്കൾക്ക് മുദ്രവിലയിലും രജിസ്ട്രേഷൻ ഫീസിലും ഇളവ് നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഇന്ന് കാസർകോട്, കണ്ണൂർ ജില്ലകളിലെ പരിപാടികളിൽ പങ്കെടുക്കും. ഐസിസി വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിലെ 2-ാം സെമിയിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.